കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ശിഷ്യത്വം അല്ലെങ്കിൽ ഡിസൈപ്പിൾഷിപ്പ് എന്ന വിഷയത്തെക്കുറിച്ച് നാം പഠിക്കുന്നതിന് മുൻപായിട്ട് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. വിശ്വസ്തനും നിത്യനുമായ ഞങ്ങളുടെ ദൈവമേ, പരിശുദ്ധ പിതാവേ, ഈ വിഷയം പഠിക്കുവാൻ ആവശ്യമായ ദൈവകൃപ പ്രിയ ശ്രോതാക്കൾക്കും അത് പഠിപ്പിക്കാൻ ആവശ്യമായ ദൈവകൃപ നിന്റെ ദാസനും നൽകണമേ. നിന്റെ വചനത്തിന്റെ അത്ഭുതങ്ങളെ ദർശിപ്പാൻ ഞങ്ങളുടെ ആത്മീയ ദൃഷ്ടിയെ പ്രകാശിപ്പിക്കണമേ. അതിലൂടെയുള്ള ദൈവോദ്ദേശം മനസ്സിലാക്കുവാൻ ഈ പഠന നിമിത്തം ഞങ്ങൾക്ക് സഹായിക്കണമേ. യേശു ക്രിസ്തുവിന്റെ വലിയേറെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. വേൾഡ് വൈഡ് ഗോസ്പൽ മിനിസ്ട്രിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുവാൻ പോകുന്ന എവറി ഹോം ബൈബിൾ സ്കൂളിലെ പ്രിയ ശ്രോതാക്കൾക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം. ബഹുമാന്യനായ പാസ്റ്റർ സി വി ആൻഡ്രൂസിന്റെ ഈ സദുദ്യമത്തിൽ പങ്കാളിയാകുവാൻ അവസരം ലഭിച്ചതിൽ എനിക്ക് ചാരിതാർത്ഥ്യമുണ്ട്. പ്രാർത്ഥനയോടുകൂടെ എൻ്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കട്ടെ. ശിഷ്യത്വം എന്ന വിഷയത്തെക്കുറിച്ച് അല്പമായി ചിന്തിപ്പാനാണ് ഇപ്പോൾ താല്പര്യപ്പെടുന്നത്. വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ ഡിസൈപ്പിൾഷിപ്പ് അഥവാ ശിഷ്യത്വം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഈ വിഷയം നാം പഠിക്കുമ്പോൾ ഓരോ ക്ലാസ്സുകളിലും പ്രിയ ശ്രോതാക്കൾ നല്ല നിലയിൽ ശ്രദ്ധിക്കുകയും ഓരോ വാക്യങ്ങൾ വീതം കാണാതെ പഠിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് അനുഗ്രഹമായിരിക്കും. ആകയാൽ പ്രാരംഭമായിട്ട് മത്തായി സുവിശേഷം 28 അധ്യായത്തിൻ്റെ 18 മുതൽ 20 വരെയുള്ള ഭാഗങ്ങൾ പഠിക്കുവാൻ ഉത്സാഹിക്കുക. അതിങ്ങനെയാണ് നാം വായിക്കുന്നത്. യേശു അടുത്ത് ചെന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെയുണ്ട് എന്ന് അരുളി ചെയ്തു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്തായ ആഹ്വാനത്തിലെ ഒരു അവിഭാജ്യ ഘടകമാണ് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ എന്നുള്ളത്. വേദപുസ്തകം പരിശോധിച്ചാൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ശിഷ്യത്വത്തിൻ്റെ പ്രാധാന്യത നമുക്ക് ദർശിപ്പാൻ കഴിയും. ഭാരതീയരായ നമുക്ക് ശിഷ്യത്വം സംബന്ധിച്ച് പൊതുവായ ജ്ഞാനമുണ്ട്. ഗുരുകുല വിദ്യാഭ്യാസം നിലവിലുണ്ടായിരുന്ന കാലത്ത് നിലവിലിരുന്ന ഗുരുശിഷ്യ ബന്ധത്തെയും മറ്റും സംബന്ധിച്ച് സ്കൂളുകളിലും കോളേജുകളിലും നമുക്കേയും പഠിച്ചിട്ടുള്ളതാണ്. ഭാരതപിതാവായി അറിയപ്പെട്ടിരുന്ന അല്ലെങ്കിൽ അറിയപ്പെടുന്ന മഹാത്മാഗാന്ധിക്ക് തന്നെ ധാരാളം ശിഷ്യന്മാരുണ്ടായിരുന്നതായി നാം മനസ്സിലാക്കുന്നു. ആത്മീയകോളത്തിലേക്ക് നാം നമ്മുടെ ശ്രദ്ധയെ തിരിച്ചാൽ മഹാകവി കെ വി സൈമൻ സാറ്, പാസ്റ്റർ കെ എബ്രഹാം എന്നീ ദൈവഭൃത്യന്മാർക്ക് ശിഷ്യന്മാരുണ്ടായിരുന്നതായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ 12 ശിഷ്യന്മാരുടെ ശിഷ്യത്വവും ദൗത്യവും അതുല്യമായിരുന്നു എന്നതിൽ തർക്കമില്ല. ക്രിസ്തു ശിഷ്യന്മാരെ വാർത്തെടുക്കുന്നതിൽ ക്രിസ്തുസഭ എന്നും പ്രതിജ്ഞാബദ്ധമായിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഇന്ന് അംഗത്വം അങ്ങനല്ലെങ്കിൽ മെമ്പർഷിപ്പ് എന്നുള്ളതാണ് നാം കൂടുതലായി എല്ലായിടത്തും കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യരാകുക, ശിഷ്യരാക്കുക എന്നിങ്ങനെയുള്ള വാക്കുകൾ വളരെ വളരെ കുറച്ച് മാത്രമേ നാം കേൾക്കുന്നുള്ളൂ. ശിഷ്യരാകുക എന്നുള്ളത് സുവിശേഷ വിലക്കാർക്ക് മാത്രമായിട്ടുള്ള ഒന്നായിട്ടല്ല, ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ സമർപ്പണമുള്ള എല്ലാ വിശ്വാസികൾക്കും അഭികാമ്യമായ കാര്യമാണ്. ആകയാൽ യേശു കർത്താവിൻ്റെ മാതൃകയെ ആധാരമാക്കി ശിഷ്യത്വത്തെക്കുറിച്ച് നമുക്ക് അല്പമായി വിചിന്തനം ചെയ്യാം. യേശു ക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത്യ പ്രാർത്ഥനയിൽ ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു, യോഹന്നാൻ 17:4. എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ പൊരുൾ സത്യമായി എന്തായിരുന്നു? ക്രൂശിലെ മൊഴിയിൽ നിവൃത്തിയായി എന്ന് പറഞ്ഞത് മാനവജാതിയെ പാപത്തിൽ നിന്നും സ്വതന്ത്രമാക്കുവാൻ, വീണ്ടെടുക്കുവാൻ, പാപപരിഹാരമായി മരണം ആസ്വദിച്ചതിനെ വ്യക്തമാക്കുന്നതാണ്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിലെ യേശുവിൻ്റെ പ്രാർത്ഥനയെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു എന്നുള്ളത് ദൈവം ലോകത്തിൽ നിന്നും ക്രിസ്തുവിന് നൽകിയ 12 ശിഷ്യന്മാരെ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. കർത്താവിൻ്റെ ശുശ്രൂഷയാൽ 1000 സ്പർശിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ 12 പേരെ അവൻ പ്രത്യേകമായി അഭ്യസിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാരാക്കി. കാൽവറി ക്രൂശിൽ കർത്താവ് മുഴു ലോകത്തിൻ്റെയും പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. എന്നാൽ 3.5 വർഷത്തെ ശുശ്രൂഷയിൽ യേശു കർത്താവ് തൻ്റെ ജീവനെ അതുല്യമായ നിലയിൽ തൻ്റെ 12 ശിഷ്യന്മാർക്ക് വേണ്ടി നൽകി. കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ വാർത്തെടുക്കുന്ന പ്രക്രിയയിൽ പ്രധാനമായി 3 തത്വങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതിലൊന്നാമത്തേത് വിളിയും തിരഞ്ഞെടുപ്പും എന്നുള്ളതാണ്, അല്ലെങ്കിൽ സെലക്ഷൻ എന്ന് ഒറ്റ വാക്കിൽ പറയാം. വളരെ ശ്രദ്ധയോടും ഉത്തമമായ ലക്ഷ്യത്തോടും കൂടെയാണ് യേശു തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത്. തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ അവരിൽ 3 വിധത്തിലുള്ള പ്രത്യേകതകൾ ഉണ്ടായിരുന്നതായി പ്രധാനമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. അതിലൊന്ന്, യേശുവിൻ്റെ ശിഷ്യന്മാർ എല്ലാവരും സാധാരണക്കാരായ മീൻപിടുത്തക്കാർ, ചുങ്കക്കാർ എന്നിങ്ങനെ ഉള്ളവരായിരുന്നു. അവരെ തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് കർത്താവ് രാത്രി മുഴുവനും പ്രാർത്ഥിച്ചിരുന്നതായി നമ്മൾ വായിക്കുന്നു ലൂക്കോസിൻ്റെ സുവിശേഷം 6:12-13. താല്പര്യവും ഉത്സാഹവും കാണിച്ച് ആദ്യമാദ്യം വന്നവരെയോ തന്നെ അനുഗമിച്ച എല്ലാവരെയുമോ കർത്താവ് ശിഷ്യരാക്കിയില്ല. ദൂരവ്യാപകമായ ഫലം ഉളവാക്കേണ്ടതായ തെരഞ്ഞെടുപ്പിൽ യേശു വളരെയധികം ശ്രദ്ധാലുവായിരുന്നു. 7:30 നടത്തിയതായ ആ മഹത്തായ തെരഞ്ഞെടുപ്പിൻ്റെ ഭാവി ഇന്നുവരെ മാത്രമല്ല, തൻ്റെ 2-ാമത്തെ വരവ് വരെ ഈ ഭൂമിയിൽ സൃഷ്ടിപരമായ ഫലം ഉളവാക്കുന്നതാണ്. 2-ാമത്തെ പ്രത്യേകത, യേശുവിൻ്റെ ശിഷ്യന്മാർ എല്ലാവരും തന്നെ വ്യത്യസ്തങ്ങളായ വ്യക്തിത്വങ്ങൾ ഉള്ളവരായിരുന്നു. 12 പേര് ഒരുപോലെയുള്ള പ്രതിമകളോ രൂപങ്ങളോ ആയിരുന്നില്ല. പത്രോസ് എല്ലാവരിലും പ്രായമുള്ളയാളും കുടുംബസ്ഥനുമായിരുന്നു. 20-കാരനായ ശിമോൻ പലസ്തീൻ പിടിച്ചടക്കിയ റോമക്കാരെ ഓർത്തിരുന്നവരായിരുന്നെങ്കിൽ, മത്തായി അതേ റോമക്കാർക്ക് ചുങ്കം പിരിക്കുന്നവനായിരുന്നു. സബദി മക്കൾ മറ്റുള്ളവരെക്കാൾ പ്രായം കുറഞ്ഞവരും കുസൃതിക്കാരുമായിരുന്നു. അവരുടെ സ്വഭാവരീതികൾ കൊണ്ടും കൂടെ ആയിരിക്കാം ഇടിമക്കൾ എന്ന് അവർക്ക് പേര് ലഭിച്ചത്. യേശുവിൻ്റെ ശിഷ്യന്മാരിലുള്ള മറ്റൊരു പ്രത്യേകത നമുക്ക് കാണുവാൻ കഴിയുന്നത് അവരെല്ലാവരും ഗലീലക്കാരായിരുന്നു എന്നുള്ളതാണ്. ഗലീലക്കാരും യെരുശലേമിലുള്ളവരും തമ്മിൽ അനേക കാര്യങ്ങളിൽ വളരെ വ്യത്യസ്ത ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ്. അവരുടെ സംസ്കാരം തന്നെ നോക്കിയാൽ ഗലീലക്കാർ യെരുശലേമിനേക്കാൾ സംസ്കാരം തീരെ കുറഞ്ഞവരായിരുന്നു. കൂടുതൽ പഠിപ്പുള്ളവരും ജ്ഞാനികളും യെരുശലേമിലുള്ളവരാണെന്ന് പൊതുവെ അറിയപ്പെട്ടിരുന്നു. എന്നാൽ ഗലീലക്കാർ പരിശ്രമശാലികളും കഠിനാധ്വാനികളുമായിരുന്നു. പല നിലയിലും ഗലീലക്കാർ യെരുശലേമിലേക്കാൾ പുറകിലായിരുന്നുവെങ്കിൽ തന്നെയും യെരുശലേമിലുള്ളവരെക്കാൾ പഠിപ്പിക്കാവുന്നവരായിരുന്നു, അല്ലെ ടീച്ചബിൾ ആയിട്ടുള്ള ആളുകളായിരുന്നു ഈ ഗലീലക്കാരെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ ശിഷ്യരായി തീരേണ്ടവർ, അല്ലെങ്കിൽ ശിഷ്യരാക്കുവാൻ ഉദ്ദേശിക്കുന്നവരെ നിശ്ചയമായും ടീച്ചബിൾ ആയിട്ടുള്ളവരായ ആളുകളായിരിക്കണം, അല്ലെങ്കിൽ പഠിപ്പിക്കാവുന്നവരായിരിക്കണം. അങ്ങനെ ഒരു സമർപ്പണമില്ലാത്തവരെ, അങ്ങനെ ഒരു താല്പര്യമില്ലാത്തവരെ ശിഷ്യരാക്കുക വളരെ പ്രയാസമുള്ള കാര്യമാണ്. യേശു തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ തൻ്റെ തിരഞ്ഞെടുപ്പിൽ പഠിപ്പിക്കാവുന്നവരായ ആളുകളെയാണ് യേശു തിരഞ്ഞെടുത്തത് എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. അപ്പോൾ തന്നെ പഠിപ്പുള്ളവരെ കർത്താവ് തിരസ്കരിച്ചിരുന്നതുമില്ല. യഹൂദമത പണ്ഡിതനായിരുന്ന നിക്കോദിമോസുമായുള്ള യേശുവിൻ്റെ സംഭാഷണം നമ്മൾ വായിക്കുന്നുണ്ട്. അക്കാലത്തെ വിദ്യാസമ്പന്നനായിരുന്ന പൗലോസിനെ തൻ്റെ ശിഷ്യനായി തിരഞ്ഞെടുത്തതും ശ്രദ്ധേയമാണ്. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ തലമുറയിൽ ഏറ്റവും വിദ്യാഭ്യാസമുള്ള വ്യക്തിയായിരുന്നു എങ്കിൽ തന്നെയും അവനെ അഭിഷേകം ചെയ്ത് തൻ്റെ ശിഷ്യനായി തിരഞ്ഞെടുത്ത ശേഷം ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മൾ വായിക്കുന്നത്, മറ്റുള്ള അപ്പോസ്തലന്മാരെക്കാൾ കൂടുതലായി ദൈവിക മർമ്മങ്ങളുടെ വെളിപ്പാട് ലഭിക്കുവാനും അത് കൃത്യമായും സത്യമായും പരമാർത്ഥതയായും എഴുതി വയ്ക്കുവാനും ശുശ്രൂഷിക്കുവാനും നല്ല ഗൃഹവിചാരകനായി പോരാടുവാനും നല്ല ഇടയനായി അധ്വാനിക്കുവാനും എല്ലാം 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 പൗലോസിനെ ഉപയോഗിച്ചതിൽ മറ്റുള്ളവരെക്കാൾ വ്യത്യാസം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഏത് നിലയിലുള്ളവരായിരുന്നാലും കർത്താവിന് തൻ്റെ കരങ്ങളിൽ ഉപയോഗിക്കുവാൻ പ്രയാസമില്ല. നമ്മുടെ പ്രാർത്ഥന ഒന്നായിരിക്കണം, കർത്താവേ നീ എന്തെങ്കിലും ഉപയോഗിക്കുവാൻ, എന്തിനെങ്കിലും ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നീ എന്നെ ഉപയോഗിക്കണമേ. നമ്മളിങ്ങനെ ഒരു പഴമൊഴിയിൽ കേട്ടിട്ടുണ്ട്, വല്ലഭന് പുല്ലും ഒരായുധമെന്ന്. ദൈവത്തിനു സ്തോത്രം. നമ്മുടെ കഴിവുകളോ പ്രാപ്തിയോ എന്നതിനേക്കാൾ കർത്താവിൽ നിന്നും പഠിക്കുവാനുള്ള ആഗ്രഹവും അവൻ്റെ സന്നിധിയിലേക്കുള്ള ശിഷ്യത്വത്തിൻ്റെ സമർപ്പണവുമാണ് കർത്താവിൽ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള സമർപ്പണ മനോഭാവവും അർപ്പണ ബോധവുമുള്ളവരെ യജമാനായ കർത്താവ് തൻ്റെ ബലമുള്ള കരങ്ങളിൽ അത്ഭുതകരമായി ഉപയോഗിക്കത്തക്കവണ്ണം രൂപാന്തരപ്പെടുത്തി എടുക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇങ്ങനെ ഈ മൂന്ന് പ്രത്യേകതകളാണ് ഈ ശിഷ്യന്മാരിൽ പൊതുവെ നമ്മൾ കാണുന്നത്. എന്നാൽ ഈ പല പ്രത്യേകതകളുള്ളവരും പല നിലയിലുള്ളവരും പല ബാക്ക്ഗ്രൗണ്ടിലുള്ളതുമായ ആളുകളെ, പല പ്രായത്തിലുമുള്ളതായ ആളുകളെ യേശു കർത്താവ് വിളിച്ച് തിരഞ്ഞെടുത്ത് തൻ്റെ ശിഷ്യരാക്കി തീർത്ത് ഒരു മഹത്തായ ദൗത്യത്തിന് വേണ്ടി അവരെ ആമേൻ ഒരുക്കിയെടുക്കുന്ന ഒരു പ്രക്രിയയാണ് യേശുവിൻ്റെ ശുശ്രൂഷയിൽ നമ്മൾ കാണുന്നത്. ദൈവത്തിനു സ്തോത്രം. 3.5 വർഷത്തെ തൻ്റെ ശുശ്രൂഷാകാലത്ത് തൻ്റെ ശിഷ്യന്മാരെ തൻ്റെ ഹിതം ചെയ്യുവാൻ ദൈവരാജ്യ സംബന്ധമായ വിഷയങ്ങളിൽ അധ്യധ്വാനം ചെയ്ത് മുൻപോട്ട് പോകുവാൻ ഒരുക്കിയെടുക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനമായിരുന്നത് എന്ന് കാണുവാൻ കഴിയും. അതിൻ്റെ ഫലമാണ് ഇന്ന് സഭ ഭൂമിയിൽ ശക്തമായി നിലനിൽക്കുന്നതിൻ്റെയും ശക്തമായി തുടരുന്നതിൻ്റെയും കാരണം. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്തോത്രം. ഇനി നമ്മൾ രണ്ടാമതായി കാണുന്ന പ്രധാന കാര്യം, ഒന്നാമതായിട്ട് നമ്മൾ കണ്ടു വിളിയും തെരഞ്ഞെടുപ്പും. ഈ വിഷയം സംബന്ധിച്ച് വളരെ വിശാലമായി തുടർന്നുള്ള ക്ലാസ്സുകളിലൊക്കെ നമുക്ക് ശ്രദ്ധിപ്പാൻ കഴിയുന്നതാണ്. എന്നാൽ രണ്ടാമത്തെ കാര്യം ഒന്ന് സൂചിപ്പിക്കുവാൻ ഇപ്പോഴാഗ്രഹിക്കുക. അത് അസോസിയേഷൻ അല്ലെങ്കിൽ സംസർഗം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, പ്രിൻസിപ്പിൾ ഓഫ് അസോസിയേഷൻ അല്ലെങ്കിൽ സംസർഗം. യേശു 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത് എന്തിനു വേണ്ടിയാണ്? മർക്കോസ് 3:14 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, തന്നോട് കൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും അവൻ 12 വരെ തിരഞ്ഞെടുത്തു. ദൈവത്തിന് സ്തോത്രം. ദൈവമനുഷ്യർക്ക് ശിഷ്യരായിരുന്ന അവരുമായിട്ടുള്ള സംസർഗത്തിലൂടെ ഉള്ള പഠനം ഏറ്റവും പ്രധാനപ്പെട്ടതായി നാം തിരുവചനത്തിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. പഴയ നിയമത്തിൽ ഇപ്രകാരം ദൈവവേലയ്ക്ക് വേണ്ടി ഒരുക്കപ്പെട്ടവരുടെ ഒരുക്കപ്പെട്ടതായ ശിഷ്യന്മാരെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവത്തിനു സ്തോത്രം. ആ വിഷയത്തിലേക്ക് അല്പസമയത്തേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഉദാഹരണമായിട്ട് ദൈവത്തിൻ്റെ പ്രവാചകനായ ഏലിയാവുമായി ഏലീശയ്ക്കുണ്ടായിരുന്ന സംസർഗം. ഏലിയാവിനെ കുറിച്ച് നമുക്കറിയാം, ദൈവം തന്നെ ഒരു മുഖപുരയും കൂടാതെ ഏലിയാവിനെ പ്രസന്റ് ചെയ്യുകയാണ് ഒരു പ്രവാചകനായിട്ട്. ഏലിയാവ് ശക്തനായ ഒരു പ്രവാചകനായി കർത്താവിൻ്റെ കരങ്ങളിൽ ഉപയോഗിക്കപ്പെട്ട് മുൻപോട്ട് പോകുമ്പോൾ തനിക്ക് ശിഷ്യനായിരിക്കേണ്ടതിന് ഏലീശയെ അവൻ കണ്ടെത്തി. ഏലിയാവ് ഏലീശയെ കണ്ടെത്തിയത് പ്രവാചക സ്കൂളുകളിലോ ഏതെങ്കിലും പ്രാർത്ഥനാ കൂട്ടങ്ങളിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും റിലീജിയസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ അവനായിരുന്ന സന്ദർഭങ്ങളിലല്ല. എന്നാൽ അവൻ തൻ്റെ നിലം ഉഴുതുകൊണ്ടിരുന്നതായ വേളയിലാണ് ഏലിയാവ് ഏലീശയെ കണ്ടെത്തിയത്. അത് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 19:15-16 ഈ വാക്യങ്ങളിലും 19 വാക്യത്തിലും നമ്മൾ കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. കർത്താവിൻ്റെ ശിഷ്യന്മാരും തങ്ങളുടെ ദൈനംദിന ജോലികളിൽ വ്യാപൃതരായിരുന്നപ്പോഴാണ് യേശു അവരെ വിളിക്കുന്നത്. അത് നാം മത്തായിയുടെ സുവിശേഷം 4:18-22, 9:9 ഈ വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. ഏലിയാവിൻ്റെയും ഏലീശയുടെയും ആ സംസർഗം സംബന്ധിച്ച് നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ തന്നെ അനുഗമിക്കേണ്ടതിന് ഏലിയാവ് ഏലീശയോട് അപേക്ഷിക്കുകയോ നിർബന്ധിക്കുകയോ ഒന്നും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. അതിൽ നിന്നും ശിഷ്യത്വത്തിലേക്ക് വിളിക്കപ്പെടുന്നവർ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി സമനസാലെ തീരുമാനമെടുക്കേണ്ടത് അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. നിർബന്ധത്താലല്ല, സമനസാലെ, തുടർച്ചയായുള്ള പ്രേരണയാലല്ല, പിന്നെയോ ഒരാഴമായ സമർപ്പണത്തിലൂടെ. വളരെ ഗൗരവമായ ഒരു ശുശ്രൂഷയാണെന്നുള്ള കാഴ്ചപ്പാടോടുകൂടെ, വളരെ മഹത്തായ വിലപിടിപ്പുള്ള അനുഭവങ്ങളെ പ്രാപിച്ച് ജീവിതത്തിൽ അത് പകർത്തിയെടുത്ത് വളരെ ശക്തമായി ശുശ്രൂഷ ചെയ്യും എന്നുള്ളതായ വളരെ ഉള്ളതായ നിശ്ചയദാർഢ്യത്തോടുകൂടെ മാത്രമേ ഈ ശിഷ്യത്വത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയാവൂ. ദൈവത്തിൻ്റെ സ്തോത്രം. എലീശയോടുള്ള ബന്ധത്തിൽ വളരെ വില കൊടുത്തുള്ള ഒരു തീരുമാനമായിരുന്നു അവൻ്റെത്. വളരെ ക്ലേശകരവും നിർണായകരവുമായ ഒരു സാഹചര്യമായിരുന്നു മതപരമായും സാമൂഹികമായും രാഷ്ട്രീയപരമായും എലീശയുടെ മുൻപിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഈ സാഹചര്യങ്ങളുടെ നടുവിൽ ദൈവവിളി ബോധ്യമായ ഏലീശ മുൻപിലുള്ള പ്രതിസന്ധികളെ ഒന്നും കാണാതെ ദൈവമനുഷ്യനായ ഏലിയാവിൻ്റെ പുറകെ പോകുവാൻ അവൻ സമ്പൂർണമായ ഒരു തീരുമാനമെടുത്ത് കാത്തിരിക്കുകയല്ല, തൻ്റെ ചുവടുകൾ വെച്ച് മുൻപോട്ട് പോവുകയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ഈ ഓഡിയോ മാധ്യമത്തിൽ കൂടെ ഈ വചനങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് ഓർപ്പിക്കുവാനുള്ളത്, ശിഷ്യത്വം എന്നുള്ളത് ക്രിസ്ത്യാനിത്വത്തിലെ അടർത്തി മാറ്റാൻ കഴിയാത്ത വിലപ്പെട്ട കാര്യമാണ്. അത് കർത്താവ് തൻ്റെ മഹത്തായ ആഹ്വാനത്തിൽ ശക്തമായി കൽപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. അതിനെ ലഘുവായി കാണുവാൻ നമുക്ക് കഴിയരുത്, നിസ്സാരമായി കാണുവാൻ കഴിയരുത്, സാധാരണയായി കാണുവാൻ കഴിയരുത്. വിലപിടിപ്പുള്ളതായി കണ്ടുകൊണ്ട് മണ്ണെ പ്രതി മാണിക്യം ഞാൻ വെടികയില്ല എന്നുള്ള തീരുമാനത്തോടുകൂടെ വളരെ ലക്ഷ്യബോധത്തോടും ആഴമായ വിദൂരമായ ദർശനത്തോടുകൂടെയും മുൻപോട്ട് പോകേണ്ടത് ഏറ്റവും ആവശ്യമാണ്. മാന്യ ശ്രോതാക്കൾക്ക് സർവശക്തനായ ദൈവം അതിന് കൃപ ചെയ്യട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.